ജാലിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ജയിലിൽ നിന്ന് അവർ നേരെ പോയത് തൃശൂരിന്റെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക ദേവാലയമായ പുത്തൻപള്ളിയിലേക്കാണ്. പള്ളിമുറ്റത്തിൽ ആലും കുടുംബവും അവരെ കാത്തുനിന്നിരുന്നു. ഹയമോൾ ജാനി കണ്ടതും പുഞ്ചിരിയോട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ജാനി അവളെ എടുത്തു.
അവളെ താഴെ ഇറക്കിയേക്ക് ജാനി,
എൽസ ജാനിയോട് പറഞ്ഞു.
സാറില്ല ചേച്ചി, അവൾ കുഞ്ഞു കൊച്ചല്ലേ.
ജാനിയുടെ കവിളുകളിൽ അവൾ മാറി ചുംബിക്കുകയായിരുന്നു. ഹയ കാശിയുടെ മുഖത്തേക്ക് നോക്കി. കാശി അവൾ വെറുതെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അത് കാണേണ്ട താമസം അവൾ ജാനിയുടെ ഷാളെടുത്ത് മുഖം മറിച്ച് തേകി. എല്ലാവരും അത് കണ്ട് ചിരിച്ചപ്പോൾ കാശി അവളെ കൈകളിലെടുത്ത് പള്ളിയിലേക്ക് നടന്നു. ഹയക്ക് അവന് പേടിയാണ്. അവൾ ഉറക്കെ കരയുക തന്നെയായിരുന്നു.
എന്റെ ജാനി, അവൾക്ക് അവനെ കണ്ടാ പേടിയാണെന്ന് നിനക്കറിയാലോ.
ആദ്യമായിട്ടാണ് അവനൊന്ന് എടുത്ത്. ഇങ്ങനെ ഒരു മുരടനെ എങ്ങനെ നീ പണ്ട് സഹിച്ചു? ചിരിയോടെയുള്ള ലാൽസാറിന്റെ ചോദ്യം അവളുടെ ഉള്ളൊന്നു വിളിച്ചു. അവളൊന്നും മിണ്ടാതെ മുഖം ഗൗരവത്തിൽ പിടിച്ചുകൊണ്ട് ലാലിന്റെയും എൽസയുടെയും മുഖം വാടി. ജാനി അത് കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചു.
അപ്പുവിനോടിപ്പോ നല്ല കൂട്ടാണ് അയാൾ,
ജാനി ഒരു മറുപടിയായി പറഞ്ഞു. ആദ്യം കുറെ കരഞ്ഞെങ്കിലും കാശി പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് മിൽക്കി ബാർ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ ഹയയുടെ കരച്ചിൽ നിന്നു.
ഇനി അങ്കിളിന് ഒരു ഉമ്മ തന്നേ.
കാശി കവിൾ അവൾക്ക് തൊട്ട് കാണിച്ചു കൊടുത്തു. ആദ്യം ഒന്നും പേടിച്ചിരുന്നെങ്കിലും ഒരു ഉമ്മ അവൾ കാശിയുടെ കവിളിൽ കൊടുത്തു.
ആഹാ, കൂട്ടായാലോ രണ്ടാളും. അതിന് ഞങ്ങൾ ആദ്യം കൂട്ടാണല്ലോ, അല്ലേ മോളെ?
കാശി അവളുടെ കവിളിൽ തലോട് ചോദിച്ചു. കാശി ലാലിനോടുള്ള മറുപടിയായി പറഞ്ഞു.
ആഹാ, ഞങ്ങൾ കൂത്താണ്,
ഹയ അവരോട് പറഞ്ഞു. ജാനിക്ക് മിൽക്കി ബാർ പൊട്ടിച്ച് ഒരു കഷ്ണം കൊടുത്തു.
വേണ്ട മോളെ, മോളിസ് കഴിച്ചോട്ടോ. കഴിക്ക് ജാനി ആന്റി.
ജാനി ചെറിയൊരു ഭാഗം കടിച്ചു. ഹയ ബാക്കിയുള്ളത് കാശിയുടെ നേരേക്ക് തിരിച്ചു.
എനിക്ക് വേണ്ട മോളെ.
കഴിക്കാങ്കിളെ.
അവളുടെ വാശിക്ക് മുമ്പിൽ അവർ ജാനി കഴിച്ചതിന്റെ ബാക്കി കഴിച്ചു. കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നത് ജാനി കണ്ടു. അവർ നേരെ പള്ളിയിലേക്ക് കയറി. ലാൽ സാറിന്റെ നിർബന്ധം കൊണ്ടാണ് അവർ പള്ളിയിൽ വന്നത്. കാശി പ്രാർത്ഥിക്കുകയും ചെയ്യാതെ മാതാവിന് മുമ്പിൽ മെഴുകുതിരി കത്തിക്കുന്ന ഹയ എടുത്ത് നിൽക്കുകയായിരുന്നു.
കാശി വാട, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനില്ല, സാറ് പോയി പ്രാർത്ഥിച്ചോളൂ. എനിക്കൊരു ദൈവത്തിലും വിശ്വാസമല്ല. എന്റെ അമ്മയാണ് എനിക്ക് ദൈവം. ആ അനുഗ്രഹം മതി.
ലാൽ പിന്നെയൊന്നും പറഞ്ഞില്ല. കാശിയെ നോക്കി അവന്റെയും കോളേജിന്റെ വിജയത്തിനു വേണ്ടി ജാനി മുട്ടുത്തിയെന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്നിറങ്ങിയ ശേഷം അവരോട് യാത്ര പറഞ്ഞ് കാശിയും ജാനിയും വടക്കുനാഥന്റെ അടുത്തേക്ക് പോയി. കാശി ആൽമരച്ചോട്ടിലിരുന്നു. ജാനി ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചുപോയി. പക്ഷേ അവൻ വന്നില്ല. ജാനി അമ്പലത്തിൽ പ്രാർത്ഥിക്കാമെന്ന പരിചയമുള്ള ഒരു സ്ത്രീയോടൊപ്പം സംസാരിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. അവളുടെ മിഴികൾ അവനെ തേടി. ആൽമരച്ചോട്ടിൽ തന്നെ കാത്തിരിക്കുന്ന അവന്റെ നെറ്റിയിൽ ഒരു ഇലച്ചീന്തലിൽ നിന്ന് അല്പം ചന്ദനം തൊട്ടെടുത്ത് അവന്റെ നെറ്റിയിൽ കുറിയിട്ട് കൊടുക്കാൻ അവൾക്ക് മോഹം തോന്നി. ജാനി ആ സ്ത്രീയോടൊപ്പം പതി അവന്റെ അരികിലേക്ക് നടന്നു. കാശി ബുള്ളറ്റിന്റെ കീ വിരലിൽ കറക്കി ആൽമരച്ചോട്ടിൽ ഇരിക്കുകയായിരുന്നു. അവർ കാശിയുടെ അടുത്തേക്ക് നടന്നു.
അമ്മക്കൊക്കെ സുഖല്ലേ മോനെ?
ആ സുഖം.
ഞാൻ ചോദിച്ചെന്ന് പറയണം.
കാശിയോട് അവർ സംസാരിക്കുമ്പോൾ ജാനി കാശിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ നെറ്റിയിൽ ചന്ദനക്കുരി തൊടാൻ അവളുടെ ഉള്ളം കൊതിച്ചുകൊണ്ടിരുന്നു. ഭയവും മോഹവും കൊണ്ട് അവൾക്ക് വീർപ്പുമുട്ടാൻ തുടങ്ങി. നെറ്റിയിൽ തണുപ്പനുഭവപ്പെട്ടപ്പോൾ കാശി പെട്ടെന്ന് മിഴിയടിച്ചു തുറന്നു. ജാനി അവന്റെ നെറ്റിയിൽ ചന്ദനക്കുരി വരച്ചിരുന്നു. ജാനിയാകെ വിറക്കുന്നുണ്ടെങ്കിലും കാശിനാഥന് കുറിയിട്ടപ്പോൾ മനസ്സൊന്ന് തണുക്കുന്ന പോലെയാണ് തോന്നിയത്. എന്നാലും ജാനിയുള്ള ദേഷ്യം കൊണ്ട് അവൻ കുറി മായ്ക്കാനൊരുങ്ങി.
എന്താ മോനെ ചെയ്യുന്നത്? പരമശിവന്റെ പ്രസാദമാണ്, അത് മായ്ക്കരുത്.
കാശി കുറി മായ്ക്കാൻ പോയ വലതുകരം താഴ്ത്തി. അവർ യാത്ര പറഞ്ഞു പോയി.
നീ എന്തിനാ എന്റെ നെറ്റിയിൽ കുറി വരച്ച്?
ഗൗരവത്തോട് അവൻ ചോദിച്ചു.
ആവോ.
ജാനി ബുള്ളറ്റിനടുത്തേക്ക് നടന്നു.
എന്തിനാണെന്ന് പറയടി.
ആ ആന്റി പറഞ്ഞിട്ടാ.
അവൾ കള്ളം പറഞ്ഞു. കാശി കയ്യിലെ പിടിവിടാതെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു.
ഒന്ന് വിടു എന്റെ കൈ, നോവുന്നു.
അവൾ കൈ കുടഞ്ഞു. കാശിനാഥൻ ബുള്ളറ്റിൽ കയറി.
നീയേ ഇവിടെ നിന്നാ മതി, കയ്യിൽ കാശുണ്ടല്ലോ, ബസ്സിൽ പോന്നാ മതി, പാമ്പ് ജാനികേ.
കാശി ബുള്ളറ്റ് എടുത്തു പോയി. ജാനി മിഴികളിൽ നിന്ന് തുളുമ്പുന്ന കണ്ണുനീർ തുടച്ച് മൈതാനത്തൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവൻ ഒറ്റക്കാക്കി പോകുന്നു കണ്ടപ്പോൾ അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചു. അല്ലെങ്കിലും എനിക്കിത് തന്നെ കിട്ടണം. ഒറ്റക്കാക്കി പോയില്ലേ, ഇഷ്ടം തോന്നിയതുകൊണ്ട് തൊട്ടുകൊടുത്താണ്. ഇത്ര വെറുപ്പാണ് എന്നോട്. ഏട്ടനെ പറയുന്നെന്തിനാ, ഞാൻ തന്നെയല്ലേ ദുഷ്ട. അവൾ ഓരോന്ന് പിറുപിറുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് വന്നപ്പോൾ ജാനി ബസ്സിൽ കയറി. വിൻഡോ സീറ്റിന് അരികിൽ തന്നെ അവൾ ഇരുന്നു. ബസ് പോവാൻ നേരം പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ട് ഡ്രൈവർ വണ്ടി നിർത്തി. ജാനി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ബസ്സിൽ കുറച്ചാളുകൾ കൂടി കയറി. അവൾ കാശിനാഥനെ അവിടെയെല്ലാം തേടുകയായിരുന്നു.
ഈ കാലനാഥൻ എവിടെ പോയി? ബുള്ളറ്റിൽ ഇതുവഴി പോയിരുന്നെങ്കിൽ ഓർക്കെ കാണിയാക്കി വിളിക്കായിരുന്നു. ജാനി പുറത്തുനിന്ന് മെഴുകൾ വലിച്ചെടുത്ത് അരികിലിരിക്കുന്നയാളെ നോക്കി. കാശിനാഥൻ അവൾ പറഞ്ഞു കേട്ട് ഗൗരവത്തോടെ അവൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ജാനി ചമ്മലോടെ മുഖം തിരിച്ചു. കടവുള് ഇങ്ങേരപ്പോ എത്തി ഇവിടെ, അവൾ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പോയെങ്കിലും അവൾ ഒറ്റക്കാക്കി പോവാൻ കഴിയാത്തതുകൊണ്ട് കാശി കൂടെ വന്നാണ്. തിരിച്ചു വിളിക്കാൻ മടിയുള്ളതുകൊണ്ട് അവൾ കയറുന്ന ബസ് നോക്കി അവൾ പോലും അറിയാതെ അവനൊരു കടയുടെ ചുമരിന്റെ മറവിൽ ബുള്ളറ്റുമായി നിന്നിരുന്നു. ചെറുതായി ചാറിയ മഴ പെയ്തു തുടങ്ങി. ജാനിയും കാശിയും പരസ്പരം ഒന്നും മിണ്ടിയില്ല. മഴയുടെ തുള്ളികൾ അവരുടെ കവിളിൽ പതിഞ്ഞു. എല്ലാവരും വിൻഡോ ഗ്ലാസ് അടച്ചപ്പോൾ ജാനി അടച്ചില്ല. അവൾ മഴയെ കൈകളിൽ എടുത്തു.
ആ ഗ്ലാസ് അടക്കടി.
കാശി ഗ്ലാസ് അടക്കാൻ നോക്കിയെങ്കിലും ജാനി സമ്മതിച്ചില്ല. കാശി സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചു. ഇത് ബസ്സാണ്. ജാനി മുഖം മുറിപ്പിച്ച് അവന്റെ ചുണ്ടിൽ നിന്ന് സിഗരറ്റ് വലിച്ചെടുത്ത് പുറത്തേക്കെറിഞ്ഞു.
എടി,
കാശി ദേഷ്യം വന്ന് അവളുടെ കയ്യിൽ പിച്ചി. ജാനി വേദനിച്ച് ശബ്ദമുണ്ടാക്കി. ബസ്സിലുള്ളവർ നോക്കിയപ്പോൾ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. കാശി വീണ്ടും സിഗരറ്റ് ചുണ്ടിൽ വെച്ചു. ഇത് ബസ്സാണ്, മറ്റുള്ള യാത്രക്കാരുണ്ട്, ഇങ്ങോട്ട് താ മനുഷ്യ. ജാനി സിഗരറ്റ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കാശി സിഗരറ്റ് വലിച്ചെറിഞ്ഞ ദേഷ്യത്തിൽ അവൾ നോക്കി. ജാനിയുടെ ബാഗിൽ നിന്നൊരു ചുയിങ്കം എടുത്ത് അതിന്റെ കവറിൽ നിന്ന് അതെടുത്ത് അവൻ നൽകി.
ഓടി, എനിക്കൊന്നും വേണ്ട.
കാശിനാഥൻ അത് വാങ്ങി പുറത്തേക്കെറിഞ്ഞു. മഴ കൂടി. ജാനി പുറത്തേക്ക് കൈനീട്ടി മഴത്തുള്ളികൾ കയ്യിലെടുത്ത് അവന്റെ മുഖത്തേക്ക് തളിച്ചു. കാശി ദേഷ്യം വന്ന് ഗ്ലാസ് അടയ്ക്കാൻ തുടങ്ങി. അവനിൽ നിന്ന് വരുന്ന പെർഫ്യൂമിന്റെ ഗന്ധം ആസ്വദിച്ച് ജാനി ഇരുന്നു. കൈനീട്ടി കാശി ഗ്ലാസ് അടക്കുന്ന കൊണ്ട് അരികിലിരിക്കുന്ന ജാനിയുടെ തോളിൽ അവന്റെ ദേഹം ഒരിഞ്ഞു. അതുകൊണ്ട് അവൻ വേഗം എഴുന്നേറ്റ് ഗ്ലാസ് അടച്ചു. ജാനി അവളുടെ തോളിൽ തലോടിക്കൊണ്ട് പ്രണയത്തോടെ അവനെ നോക്കി. ബസ്സിൽ അരണ്ട വെളിച്ചം തെളിഞ്ഞിരുന്നു. മഴയത്ത് ബസ്സിലുള്ള പാട്ടുകൂടി കേട്ടതോടുകൂടി ജാനി പ്രണയത്തിൽ മുങ്ങിയിരുന്നു. ജാനി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കാശിനാഥൻ നനയുന്ന മുടിയിൽ വിരലോടിച്ച് ഫോണിൽ നോക്കുകയാണ്. അവളുടെ മുടി മുഴുവൻ മുമ്പിലേക്കിട്ടു. അവൻ മുഖം തുടച്ച് മെഴികളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ബസ്സിൽ ആളുകൾ കുറവായിരുന്നു. തലേ ദിവസം ഉറക്കം ശരിയാവാത്തതുകൊണ്ട് കാശിയൊന്ന് മയങ്ങി. ജാനി അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് കാശിയുടെ തല ഉറക്കത്തിൽ ചെരിഞ്ഞ് അവളുടെ തോളിലേക്ക് വന്നത്. ജാനിയുടെ മനസ്സാകെ മഴ പെയ്ത പോലെ തണുത്തു. ജാനി അവൻ ആഴമേറി ഉറക്കത്തിലാണോന്നറിയാൻ പതിയെ കവിളിൽ തട്ടി വിളിച്ചു. കാശിനാഥൻ ഉറക്കത്തിൽ മുഴുകിയിരുന്നു. കാശിയുടെ താടി അവളുടെ തോളിൽ ഉഴിഞ്ഞപ്പോൾ ജാനിക്ക് മേനിയാകെ തരിപ്പ് തോന്നി. അവൾ മുഖം തിരിച്ച് അവനെ നോക്കി. ജാനി പതിയെ അവന്റെ താടി പിടിച്ചുയർത്തി. കാശിയുടെ മുഖം അടുത്ത് കണ്ടതും ജാനിയുടെ ചുണ്ടുകൾ അവനെ ചുംബിക്കാൻ വെമ്പി. അവളിൽ പ്രണയം മഴ പോലെ തുളുമ്പിക്കൊണ്ടിരുന്നു. ജാനിയുടെ അധരങ്ങൾ അവന്റെ നെറ്റിയിലേക്ക് അമർന്നു. ഇരു കവിളിലും അവൾ ചുംബന പ്രണയം പതിപ്പിച്ചു. ബസ്സിൽ അരണ്ട വെളിച്ചമായിരുന്നു. വാലിൽ കാർമേകം മൂടിക്കെട്ടിയിരുന്നു. കാശിയുടെ മൂക്കിന് മുമ്പിൽ അവൾ പതിയെ മൂക്കുരസി. അവളുടെ ഏകാന്ത പ്രണയം എപ്പോഴൊക്കെയോ അവന്റെ അധരങ്ങളെയും ദീർഘമായി ചുംബിച്ചു. എല്ലാം മറന്ന് ജാനി അവനെയൊന്ന് നെഞ്ചോട് ചേർത്തു. അവളുടെ ഉള്ളാകെ പ്രണയം ഒഴുകി നീറുകയായിരുന്നു. മറന്നോ കാശിയേട്ടാ എന്നെ? അവന്റെ കവിളിൽ തലോടി അവൾ മനസ്സിൽ ചോദിച്ചു. ഗ്രാമത്തിന് ഇടുങ്ങിയ റോഡിലൂടെ ബസ് നീങ്ങി. കാർമേകം ഇരുണ്ടുമൂടിയിരുന്നു അന്തരീക്ഷമാകെ. അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. ബസ്സിന്റെ വിൻഡോ ഗ്ലാസ് നീക്കിവെച്ചു. കാശിനാഥൻ അവളുടെ തോളിൽ മയങ്ങ തന്നെയായിരുന്നു. അവളുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ച് കവിളിൽ തലോടുകയായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം കാശിയേട്ടന്റെ കൈ പിടിച്ച് ബാഗി നടന്നിരുന്ന പാടവരമ്പും കുന്നിൻ ചെരുവുകളും തോടും കരിമനക്കാടുകളും കാണുമ്പോൾ അവളുടെ ഉള്ളമാകെ നീറി. അവന്റെ കൈകൾ ബാഗി കോർത്തു പിടിച്ചു. നീ എന്നെ ഓർക്കാറുണ്ടോ കാശിയേട്ട? നിന്റെ നിദ്രയിൽ ജനിക്കുന്ന ആത്മാവാണെന്ന് ഭാഗ്യരുതി. നിനക്കറിയാമോ ഞാൻ എത്രത്തോളം നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്? എന്റെ മിഴികൾ നിന്നിൽ ഞാൻ മറക്കുന്നത് എന്റെ പ്രണയം നീ അറിഞ്ഞാലോ എന്ന ഭയം കൊണ്ടാണ്. ഓരോ നിമിഷവും നിന്നെ നോക്കുമ്പോൾ ഞാൻ ഇല്ലാതാവുന്ന പോലെ, നിന്നെ ഒരു കുഞ്ഞിനെ പോലെ താരോലിക്കാൻ എന്റെ ഉള്ളം കൊതിക്കുന്നു. എല്ലാം വെറും സ്വപ്നമാണല്ലേ കാശിയേട്ട, വെറും സ്വപ്നങ്ങൾ. ഓരോ ഋതുക്കൾ കൊഴിയുംതോറും ഞാനും എന്റെ പ്രണയവും ഏകാന്തമായിരിക്കും. നിന്നെ കാത്ത് എന്റെ ഏകാന്ത പ്രണയത്തിന്റെ ചില്ലു കൊട്ടാരത്തിന്റെ കവാടത്തിൽ ഞാൻ കാത്തിരിപ്പുണ്ട്. ഒരിക്കലും നീ വരില്ലെന്നറിഞ്ഞിട്ടും സുഖമുള്ളൊരു വേദനയോടെ. കാശിയൊന്ന് മിഴുകൾ ഇറുകി ചിമ്മുന്ന കണ്ട് ജാനി അവനെ സീറ്റിലേക്ക് ചാരിയിരുത്തി. ബസ്സൊന്ന് കുലുങ്ങിയപ്പോൾ കാശിനാഥൻ ഗാഠമായ മയക്കത്തിൽ നിന്ന് മിഴികൾ വലിച്ചു തുറന്നു. മഴ ശക്തിയായി പുറത്തു പെയ്യുമ്പോൾ ആ മഴ പോലെ ജാനി മുഖം തിരിച്ച് ശബ്ദമില്ലാതെ കരയുകയായിരുന്നു.
പാമ്പുജാനിയെ സ്ഥലത്തി, ഉറങ്ങിയത് മതി.
കാശി എഴുന്നേറ്റു. ജാനി അപ്പോഴും ഷാൾ കൊണ്ട് മുഖം മറിച്ച് തേങ്ങുകയായിരുന്നു.
ഉറങ്ങിയത് മതി, സ്ഥലത്തിയെന്ന്.
കാശിനാഥൻ അവിടെ കയ്യിൽ തട്ടി വിളിച്ചതും ജാനി എഴുന്നേറ്റ് അവനെ തള്ളിമാറ്റി ബസ്സിൽ നിന്നിറങ്ങി ഓടി.
ജാനിക!
കാശിനാഥൻ ബസ്സിൽ നിന്നിറങ്ങി മഴയിലൂടെ അവൾക്ക് പുറകെ ഓടി. ജാനി കരഞ്ഞുകൊണ്ട് ഓടുക തന്നെയായിരുന്നു. അവന്റെ അലർച്ചയോടുള്ള വിളിയിൽ ജാനി നിന്നു. കാശിനാഥനടുത്തേക്ക് ഓടി വന്നപ്പോൾ ജാനി തിരിഞ്ഞിരുന്നു.
എന്താ നിനക്ക്? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്?
അവൾ മിഴികൾ താഴ്ത്തി നിന്നു. മഴയിൽ ആ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ കൈകൾ ഉരസിയിരുന്നു. റോഡിലൂടെ അനന്തര കാർ വരുന്ന കണ്ട് ജാനി കാശിയുടെ കയ്യിൽ ഇറുകെ പിടിച്ചു. അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് കാശിയുടെ കൈകൾ അവളുടെ കയ്യിലും മുറുകെ പിടിച്ചു. ജാനി നോക്കുമ്പോൾ കാശിയുടെ മുഖം കലിയോടെ കാറിൽ പോകുന്ന അനന്തനെ നോക്കുകയാണ്. റോഡ് സൈഡിലൂടെ അവർ മഴ നനഞ്ഞ് കൈ പിടിച്ച് നടന്നു പോകുന്നു കണ്ടപ്പോൾ അനന്തന്റെ കണ്ണ് തള്ളിപ്പോയി. കാശിയുടെ നോട്ടം കണ്ട് അനന്തൻ വണ്ടി സ്പീഡിൽ ഓടിച്ചു പോയി. അനന്തന് നേരെ എന്നും കാശിയുടെ കലിയോടെയുള്ള നോട്ടം പതിവായിരുന്നു. കാശി അവളുമായി റോഡ് മുറിച്ചു കിടന്നു. കോർത്തു പിടിച്ച കൈകൾ അവർ സ്വയം വേർപ്പെടുത്തി.
താനെന്തിനാ എന്റെ കൈ പിടിച്ച്?
നീയല്ലേ എന്റെ കൈ പിടിച്ച്?
അത് ഞാനൊരു പട്ടിയാ പറമ്പിലൂടെ വരുന്നുണ്ടപ്പോ പേടി വന്നപ്പോ പിടിച്ചതാണ്.
ദൂരെ നിന്ന് വരുന്നൊരു പട്ടിയെ ചൂണ്ടി ജാനി കള്ളം പറഞ്ഞൊപ്പിച്ചു.
ഇയാളെന്തിനാ ഇങ്ങോട്ട് മുറുകെ പിടിച്ച്?
ജാനി വീണ്ടും ചോദിച്ചു. അനന്തന്റെ കാര്യം അവൻ മനസ്സിലാക്കിയെന്നൊരു തോന്നൽ അവൾക്കുണ്ടായിരുന്നു.
നീ ആ പട്ടിയെ പോയി കടിച്ച് അതിന് വിഷളകേണ്ടെന്ന് കരുതി കൈ പിടിച്ചു വെച്ചതാണ്,
കാശി ബുള്ളറ്റിന്റെ കീ കറക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. അവൾ മുഖം തിരിച്ചു.
ഇയാളെന്തിനാ ബസ്സിൽ വന്നേ?
എന്താ എനിക്ക് ബസ്സിൽ വന്നൂടെ?
കാശി വാച്ചിൽ ടൈം നോക്കി.
എന്തിനാ ഞാനിരുന്ന സീറ്റിൽ എനിക്ക് അരികെ വന്നിരുന്നേ?
എന്നാ ആ ബസ്സിൽ സീറ്റൊക്കെ നിന്റെ അച്ഛന്റെ വകയാണോ? എനിക്ക് കിട്ടിയ സീറ്റിൽ ഞാനിരുന്നു. തിരക്കായതുകൊണ്ട് വേറെ സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഇരുന്നു.
പിന്നെ സീറ്റൊക്കെ ഒഴിഞ്ഞല്ലോ.
ഞാൻ ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല.
വല്ലാത്ത ഉറക്കം തന്നെ. വെടിക്കേട്ട് കേട്ടാൽ ഉണരാത്ത മഹാനാണല്ലോ.
ആണെങ്കിൽ നിനക്കെന്താടി, ഓടി പിശാശെ.
അവൻ നാദേശ്വരത്തെ ഗേറ്റ് കടന്നുപോയി. ശ്രീലകത്തെ പൂമുഖത്ത് സിദ്ധുമാരി നിന്നിരുന്നു. കാശി പോകുന്ന കണ്ട് അവൾ നാദേശ്വരത്തേക്ക് പോയി. ജാനി കാശിയുടെ ഓർമ്മയിൽ മയങ്ങി അലസമായ മുടിയിൽ തലോടി അകത്തേക്ക് പോയി. കാശിയുടെ ലോകത്തായിരുന്നുകൊണ്ട് സിദ്ധുവിനെ അവൾ കണ്ടതുപോലുമില്ല. ജാനി റൂമിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ മിണ്ടാതെ പോകുന്നതിന് സിദ്ധു അവളെ വഴക്ക് പറയാൻ അങ്ങോട്ട് വന്നു. അവളൊന്നും പറയാതെ തലതുവർത്തി നാദേശ്വരത്തെ ബാൽക്കണിയിൽ നിൽക്കുന്ന കാശിയും ആര്യയും ഇടം കണ്ടിട്ട് നോക്കുകയായിരുന്നു. ആര്യയെ ഇഷ്ടമാണെങ്കിലും കാശിയുടെ മുടിയിൽ തുവർത്താൻ ശ്രമിക്കുന്ന ആര്യയെ കണ്ടപ്പോൾ ജാനിക്ക് ദേഷ്യമാണ് തോന്നിയത്.
സിദ്ധുവിനൊന്നും മിണ്ടാണ്ടിരിക്കുവോ?
ഒരു സ്വൈരം തരാതെയുള്ള സിദ്ധുവിന്റെ വഴക്കും ആര്യയുടെ പ്രവൃത്തിയും ജാനിക്ക് ദേഷ്യം സഹിക്കവയ്യാതായിരുന്നു. ജാനി ഗീതയുടെ റൂമിലേക്ക് പോയത് കണ്ടപ്പോൾ സിദ്ധു താഴേക്ക് പോയി. ആര്യ തലതൂർത്താൻ ശ്രമിക്കുന്ന കണ്ട് ദേഷ്യം വന്ന് കാശിനാഥൻ ടവൽ വലിച്ചു വാങ്ങി വാഷ്റൂമിൽ കയറി ഡോറടച്ചു. ആര്യ എത്ര മുട്ടി വിളിച്ചിട്ടും കാശി ഡോർ തുറന്നില്ല. ജാനിക കാശിനാഥന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അവന്റെ ചെറുപ്പം മുതലുള്ള കളികളുടെ വീഡിയോസ് അവൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ചാനലിന്റെ പേര് സ്പോർട്സ്മാൻ എന്നായിരുന്നു. അതോടൊപ്പം അവൾ തന്നെ ഷൂട്ട് ചെയ്ത വ്ളോഗും അപ്ലോഡ് ചെയ്തിരുന്നു. വ്ളോഗിൽ സംസാരിച്ച് റസിയായിരുന്നു. കാശിനാഥൻ ഇന്ന് കോളേജിൽ കോച്ചായി ജോലി ചെയ്യുകയാണെന്നും വരുന്ന ആനുവൽ സ്പോർട്സ് മീറ്റിന് അദ്ദേഹം നയിക്കുന്ന ടീമാണ് തങ്ങളുടെ കോളേജിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റസിയെ കൊണ്ട് ബ്ലോഗിൽ പറയിപ്പിച്ചു. സ്പോർട്സ് മീറ്റ് നടക്കുന്ന സ്ഥലവും അവർ ബ്ലോഗിൽ പറഞ്ഞിരുന്നു. കാശിനാഥൻ കുട്ടികളുമായി ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ബാഡ്മിന്റൺ കളിച്ച് പരിശീലിപ്പിക്കുന്ന വീഡിയോ കാശിനാഥൻ അറിയാതെ ജാനി റസിയെ മുൻനിർത്തി ഷൂട്ട് ചെയ്ത് ജാനി ബ്ലോഗായി എടുത്തിരുന്നു. ജാനി അത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ബ്ലോഗിന് കിട്ടിയ കമന്റ് നോക്കാൻ ജാനി റസിയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മുമ്പിലിരുന്നു. വീഡിയോയുടെ താഴെ കമന്റ് നോക്കിയപ്പോൾ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് കമന്റുകളായിരുന്നു കണ്ടത്. ഇവൻ ജയിലിൽ പോയവനല്ലേ? ഒരു കൊലപാതകം ചെയ്ത ഇവന് എന്ത് യോഗ്യതയുണ്ട് കുട്ടികളെ കോച്ച് ചെയ്യാൻ? ഇവനെയൊക്കെ തൂക്കി കൊല്ലണമായിരുന്നു. ഇവന്റെയൊക്കെ വീഡിയോ ആരാണ് യൂട്യൂബിലിട്ട്? ദുരന്തം, പോയി ചാവട. ഇവന്റെ കളി എന്ത് കളിയാണ്? എടുത്തോട്ട് പോടാ ഇവനെ കൊലപാതകി. ഇത്തരത്തിൽ ഓരോ നെഗറ്റീവ് കമന്റുകൾ. നെഗറ്റീവ് കമന്റുകൾ വായിച്ച് ജാനിയുടെയും റസിയുടെയും മിഴികൾ നിറഞ്ഞു. കേട്ടാൽ അറച്ചു പോകുന്ന തെറികൾ. 1.2K കമന്റിൽ 12 പോസിറ്റീവ് ഒഴികെ ബാക്കിയെല്ലാം തെറികൾ. ജാനി വിഷമിച്ചുകൊണ്ട് ബെഡിലിരുന്നു.
ചേച്ചി ഓടി വന്നേ, എന്താടാ?
ജാനി സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഇരുന്നു. പോസിറ്റീവ് കമന്റുകൾ വന്നുകൊണ്ടിരുന്നു.
ഞങ്ങളുടെ കാശിയേട്ടൻ. കാശിയേട്ടോ, ഇത് നിങ്ങളുടെ ചാനലാണോ? എന്ന് വന്ന് തിരിച്ച സ്പോർട്സ് ജീവിതത്തിലേക്ക് പൊളിച്ചിട്ടോ? ഞാൻ ഹാരിഫ്, ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ കോളേജിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്.
മിസ് യു മച്ചാനെ, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, സ്പോർട്സ് മീറ്റ് കാണാൻ വരും.
അല്ലാ, മച്ചാന്റെ വീഡിയോ ആയിരുന്നത്. ഈ വീഡിയോ കണ്ടാലും കണ്ടാലും മതി വരില്ല. നിങ്ങളെ കളി അത്രക്ക് മൊഞ്ചാണ്. ഒരുപാട് നന്ദി ഈ ചാനലിന് ഈ കളിയൊക്കെ ഇട്ടത്. ഞങ്ങളുടെ മുത്താണ് കാശിയേട്ടൻ, ഞാനും വരും കാണാൻ.
ആരാടെ ഡിസ്ലേക്ക് അടിച്ച് ഞങ്ങളുടെ കാശിയേട്ടനെ? മുത്തെ പൊളിക്ക്. കാളി കാണാൻ വരൂ. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, പൂച്ച മാത്രം അവരോട്. ഒരു നെഗറ്റീവ് കൊണ്ട് തീരുന്നല്ല നിങ്ങളുടെ പ്രതിഭ. ആരാണ് ഞങ്ങളുടെ കാശിയാണ് കുറ്റം പറയുന്നത്? കണ്ടമടി ഓടിക്കണം എല്ലാം. ഞങ്ങൾ വരുവേട്ടാ, നിങ്ങളെ കാണാൻ.
പോസിറ്റീവ് കമന്റുകൾ കൂടിക്കൊണ്ടിരുന്നു. ജാനിയുടെയും റസീയുടെയും മിഴികൾ നിറഞ്ഞു തുളുമ്പി. സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നു. ഡിസ്ലൈക്ക് കൂടുതലായിരുന്നു ആദ്യം, അതിനെ മറികടന്ന് ലൈക്ക് കൂടിക്കൊണ്ടിരുന്നു. കാശിയെ തെറി പറഞ്ഞമാരെ അവന്റെ ജൂനിയേഴ്സും സീനിയേഴ്സും കൂടി റിപ്ലൈ പൊങ്കാല കൊണ്ട് അടിച്ചോടിച്ചെന്ന് പറയാം. സ്പോർട്സ് മീറ്റിൽ ജയിക്കുന്ന റസി നമുക്ക്, അതോടെ കാശിയേട്ടം ഉയരും. കീഴടക്കണം അവൻ ഉയരങ്ങൾ, സ്വപ്നങ്ങൾ നേടിയെടുക്കണം. അതിനാദ്യം കരുത്തായി നമുക്ക് ഈ വിജയം അവന് നേടിക്കൊടുക്കണം. ജാനി അത് പറഞ്ഞ് റസിയെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. കാശിനാഥൻ രാവിലെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. റൂമിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 5:30. പിന്നെ ഉറങ്ങാൻ അവന് തോന്നിയില്ല. ഇരു കൈകളുടെ വിരലുകൾ കോർത്ത് മേലോട്ട് ഉയർത്തി അവൻ ഞെട്ടുപൊട്ടിച്ചു. കാശി നേരെ ബാൽക്കണിയിലേക്ക് പോയി. നല്ല മഞ്ഞുണ്ടായിരുന്നു. ശ്രീലകത്തെ ജാനിയുടെ ബാൽക്കണിയിലേക്ക് നോക്കി ചിന്നത്തത്ത പറഞ്ഞു. അത് കേട്ട് കാശിനാഥൻ അങ്ങോട്ട് നോക്കി. ആദ്യം തന്നെ കണ്ടത് മുണ്ടും നേരിതുമുടുത്ത് മുടിയിലെ വെള്ളം ടവൽ കൊണ്ട് തുവർത്തിയെടുക്കുന്ന ജാനിക ഭാഗീരഥിയാണ്. ടീപ്പോയിലിരിക്കുന്ന വെള്ളിത്താലത്തിൽ കോർത്തുവെച്ച മുല്ലപ്പൂ അവൾ കയ്യിലെടുത്തു. പതിയെ പൂവിന്റെ ഗന്ധം ആസ്വദിച്ചു.
ആ പൂവിന്റെ കഥ കഴിഞ്ഞു, അവൻ ചിന്നുവിനോട് പറഞ്ഞു. അവള് ബാക്കിയല്ല, വിഷമാണ്, ജാനിക വിഷം,
ചിന്നു അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ജാനിക മുടി കോതിയൊതുക്കി. അവളുടെ തൊടുത്ത കവിൾത്തടങ്ങളിൽ മിമ്മിയോട് ചിരിക്കുമ്പോൾ നുണക്കുഴി തെളിഞ്ഞിരുന്നു. ചുണ്ടിൽ വിരിയുന്ന ചിരി അവളിലെ സൗന്ദര്യം രട്ടിപ്പിച്ചു. ജാനി കാശിയുടെ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ അവൻ ചിന്നുവിനോട് സംസാരിച്ച് റൂമിലേക്ക് പോകുന്നതാണ് കണ്ടത്. കാശിനാഥൻ നാദേശ്വരത്തെ മട്ടുപാവിലേക്ക് വരുന്ന കണ്ട് ജാനി വേഗം റൂമിലേക്ക് പോയി. ചില്ലു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് അവൾ മിഴികളിൽ കൺമിഷി എഴുതി. വലിയ വട്ടപ്പൊട്ടി നെറ്റിയിൽ വെച്ചു. മുടിയിൽ മുല്ലപ്പൂ ചൂടി, കയ്യിൽ നിറയെ കൊപ്പിവളയുമിട്ട് കാതിൽ ജിമിക്കി അണിഞ്ഞു. അവളുടെ മേൽച്ചുണ്ടിന് തൊട്ടുമുകളിൽ വെള്ളക്കല്ലിന്റെ സ്റ്റെഡ് കുത്തിയിരുന്നു. ഒരു കുഞ്ഞു പൊട്ടുപോലെ വെള്ളക്കല്ല് തിളങ്ങിയപ്പോൾ സ്വന്തം മുഖത്തെ ശോഭ വർദ്ധിച്ചു കണ്ട് ജാനി നാണത്തോടെ മുഖം താഴ്ത്തി. എന്റെ ഈ വെള്ളക്കല്ലിന് ഞാൻ കൊടുത്ത പേരെന്താണെന്നോ? കാലനാഥനെന്ന്. ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നിന്നോട് തള്ളുകൂടുമ്പോഴെങ്കിലും മിണ്ടാൻ കഴിയുന്നത് ആ പേരുകൊണ്ടാണ്. എന്തോ ആ പേരിനെ ജാനി ഒരുപാട് പ്രണയിക്കുന്നു. എന്റെ സ്വപ്നത്തിൽ നീ എന്ന് വരും? എന്റെ അരികിൽ കിടന്ന് എന്നെ ചേർത്ത് പിടിച്ച് നീ എന്റെ ചുണ്ടിൽ ചുംബിക്കുമ്പോൾ മേൽ ചുണ്ടിൽ വീണ്ടും ഒന്നുകൂടെ ചുംബിക്കുന്നു. എന്നെ വീണ്ടും ചുംബിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വെള്ളക്കല്ലിനോട് വല്ലാത്ത മോഹമെന്ന് പറഞ്ഞ് നീ എന്റെ അതിരത്തിൽ അതിരം ചേർത്തു. എന്റെ മേൽ ചുണ്ടിനെയും വെള്ളക്കല്ലിനെയും ചേർത്ത് നീ മൃദുവായി കടിച്ചു. ഞാൻ ഉണർന്നപ്പോൾ സ്വപ്നം എങ്ങോ മറിഞ്ഞു. അവൾ നാണത്തോടെ വെള്ളക്കല്ലിൽ തൊട്ടു.
വെറുതെ ഒരുങ്ങിക്കെട്ടിയാണ് കാശിയേട്ടാ, നീ എന്നെ നോക്കിയില്ലെങ്കിലും നിന്റെ ഭാഗ്യ ചന്തത്തോടെ നടക്കണ്ടേ?
അവൾ വെള്ളിപ്പൂക്കൂട്ട കയ്യിലെടുത്ത് റൂമിന് വെളിയിലേക്ക് നടന്നു. പിന്നെ നാദേശ്വരത്തേക്ക് പോയി. അവളുടെ പാദസരത്തിന്റെ കിൽക്കം കേട്ടാണ് മട്ടുപ്പാവിലിരിക്കുന്ന കാശിനാഥൻ പുസ്തകം താഴ്ത്തി നോക്കിയത്.
രാവിലെ തന്നെ ഇങ്ങോട്ട് എന്തിനാണ് അവ കെട്ടിയെടുത്ത്?
അവൻ പിറുവിറുത്ത് ദേഷ്യത്തോടെ വീണ്ടും പുസ്തകം വായിക്കാൻ തുടങ്ങി. ഒരു നാടൻ പെണ്ണായി മുമ്പിൽ വന്ന് നിന്നിട്ടും കളിയാക്കാൻ പോലും അവൻ തന്നെ നോക്കാത്തതിൽ അവൾക്ക് പരിഭവം തോന്നി. ജാനി വെള്ളിപ്പൂക്കൊട്ടയിൽ മട്ടുപ്പാവിലേക്ക് ചെരിഞ്ഞേൽക്കുന്ന ചില്ലയിൽ നിന്ന് ചെമ്പകപ്പൂക്കൾ പൊട്ടിച്ചു. പൂക്കൾ പറിക്കുമ്പോൾ അവൾ പരിഭവം നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. കാശിനാഥൻ അവളെ നോക്കുന്ന പോലുമില്ല. മട്ടുപ്പാവിൽ നിൽക്കുന്ന പനിനീർ പൂക്കളും സുഗന്ധം നിറഞ്ഞ ഓരോ പുഷ്പങ്ങളും അവൾ പറിച്ചെടുത്തു. ജാനി മരക്കൊമ്പിൽ നിന്ന് ചെമ്പകം കാലുപൊട്ടി പൊട്ടിക്കുകയാണ്. ഇളങ്കാറ്റ് ജാനിയെ പൊതിഞ്ഞപ്പോൾ ജാനിയുടെ നേരിയത് പതിയെ നീങ്ങി. കാശിനാഥൻ പുസ്തകത്തിൽ നിന്ന് മുഖം തിരിച്ച് പെട്ടെന്ന് സൈഡിലേക്ക് നോക്കിയപ്പോൾ അവളുടെ വെളുത്ത അണിവയർ അവന്റെ മിഴികൾ കണ്ടു. അവൻ വേഗം മിഴികൾ ചിമ്മി തിരിച്ചു. വയർ പുറത്തിടുന്നതറിഞ്ഞ് ജാനി ലജ്ജയോടെ തിരിഞ്ഞിരുന്നു. അവൾ വേഗം നേരിയത് നീക്കി. വയർ മറിച്ച് കുത്തിയ പിന്നെ അഴിഞ്ഞു പോയതായിരുന്നു. അവൾ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് പോയിരുന്നു.
അയ്യോ, നാണം കെട്ടു. കാശിയായിട്ട് എന്ത് കരുതിക്കാണ്? ഞാൻ മനഃപൂർവ്വം കാണിച്ചല്ലോ കേട്ടാ, പിന്നെ അഴിഞ്ഞതാണ്.
അവൾ അവനോടുന്ന പോലെ പിറുകുറുത്ത് മട്ടുപ്പാവിൽ നിന്ന് നടന്നു. കാശിയുടെ റൂമിനടുത്തെത്തിയപ്പോൾ അവൻ റൂം അടക്കുകയാണ്. ജാനി ചമ്മൽ കൊണ്ട് അവനെ കണ്ടപ്പോൾ മുഖം താഴ്ത്തി. കാശി വീണ്ടും ഡോർ തുറന്നു. റൂമിന് മുമ്പിലൂടെ പോയ അവളുടെ കൈവലിച്ച് അകത്തേ കയറ്റി ഡോർ അടച്ചു. അവളുടെ ഇരുതോളിൽ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. ജാനി ഞെട്ടി വിറക്കുകയായിരുന്നു. കാശി അവളുടെ മിഴിയിലേക്ക് നോക്കി. ജാനി വേഗം മിഴികളടച്ചു. കാശിനാഥൻ ജാനിയുടെ കൈകൾ വിടർത്തി അവളിലേക്ക് അടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.